പാഠമെട്ട്. സഭയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. അന്ത്യവിധി നാളിൽ ഈശോ നന്മ ചെയ്തവരെ തൻ്റെ വലതുവശത്തും തിന്മ ചെയ്തവരെ ഇടതുവശത്തും നിർത്തും. വലതുവശത്തുള്ളവരോട് അവിടുന്ന് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് വന്നു. എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വിശുദ്ധമത്തായി 25:34-36. ഈ സുവിശേഷ ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള വെറുമൊരു ക്ഷണമല്ല, പ്രത്യുത ദരിദ്രരിലുള്ള ഈശോയുടെ സവിശേഷ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കണമെന്നുള്ള അതിശക്തമായ പ്രബോധനമാണ്. പ്രവർത്തന നിരതമാകുന്ന വിശ്വാസം. പാപികളെയും രോഗികളെയും പീഡിതരെയും തേടി വരികയും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്ത ഈശോയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും അവരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവരെ അധ്യാത്മികവും ഭൗതികവുമായി ഉയർത്തുവാനും സഭ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. സുവിശേഷ സന്ദേശം ഉൾക്കൊണ്ടവർക്കാർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവവചനം അതിന് നമ്മെ നിർബന്ധിക്കുന്നു. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം എന്ന് പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഖലാത്തിയ 5:6. ദൈവവചനത്തിന്റെ കാതൽ സ്നേഹമാണ്. സ്നേഹിക്കുന്നവൻ അവരിന്റെ ആവശ്യങ്ങൾ സ്വന്തമെന്ന പോലെ കാണും. വേദനിക്കുന്നവരുടെ നേരെ കണ്ണടയ്ക്കാൻ അവന് സാധിക്കുകയില്ല. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന് യാക്കോബ് സ്ലീഹയുടെ പ്രബോധനവും പ്രവർത്തന നിരതമായ വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. യാക്കോബ് 2:17. അതിനാൽ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ജീവകാരുണ്യ പ്രവൃത്തികൾ എന്ന് നാം മനസ്സിലാക്കണം. തൽക്കാല ആവശ്യത്തിനുള്ള പണമോ സാധനങ്ങളോ നൽകുന്നതിൽ ഒതുങ്ങുന്ന ഒന്നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഒരുവന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ സമർപ്പണമാണിത്. പാവപ്പെട്ടവരുടെ സമുദ്ധാരണത്തിന് വേണ്ടി യജ്ഞിച്ച വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ മൊളോക്കോ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട കുഷ്ഠരോഗികളുടെ കഷ്ടതകളെ കുറിച്ച് കേട്ടറിഞ്ഞ് അവരുടെ ഉന്നമനത്തിനായി സ്വയം സമർപ്പിച്ച് കുഷ്ഠരോഗിയായി മരിച്ച ഫാദർ ഡാമിയൻ തുടങ്ങിയവർ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. കൽക്കത്തയിലെ തെരുവീഥികളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനാഥരെയും ആസന്ന മരണരെയും ആശ്രമത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് വേണ്ടതൊക്കെ നൽകി സംരക്ഷിച്ച മദർ തെരേസയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉജ്ജ്വല മാതൃകയായി ശോഭിക്കുന്നു. സ്വന്തം സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും വെടിഞ്ഞ് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി അഹോരാത്രം അധ്വാനിക്കുന്നവർ സഭയിൽ ഇന്നുമുണ്ട്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനടിസ്ഥാനം ഈശോ നൽകിയ മാതൃകയും പ്രബോധനങ്ങളുമാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് പാപികളോടും രോഗികളോടും ആകുലരോടും പ്രത്യേക കാരുണ്യം കാണിച്ചിരുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകിയും പാപികൾക്ക് മോചനം നൽകിയും ആകുലർക്ക് ആശ്വാസമേകുകയും ഈശോ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും അവിടുന്ന് തന്റെ പക്കലേക്ക് ക്ഷണിച്ചു. വിശുദ്ധമത്തായി 11:28. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നവനാണ് നല്ല അയൽക്കാരൻ എന്ന് നല്ല സമറായന്റെ ഉപമയിലൂടെ പഠിപ്പിച്ച ഈശോ അതുപോലെ ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധ ലൂക്ക 10:25-37 വാക്യം. ആവശ്യക്കാരന് നേരെ കണ്ണടക്കുന്നത് നരകത്തിനർഹമാക്കുന്ന പാപമാണെന്ന് ധനവാന്റെയും ലാസറിന്റെയും ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നൽകിയ സ്നേഹത്തിന്റെ പ്രമാണത്തിനെതിരാണ് ഈ അവഗണന. പ്രവർത്തനം 1. യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിന്റെ 2 വായിച്ച് മറ്റുള്ളവരെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ കണ്ടെത്തിയെഴുതുക. സ്ലീഹന്മാരും ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ആദിമസഭയെ പരിശീലിപ്പിച്ചു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പൊസ്തോലന്മാരുടെ കാൽക്കലർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. അപ്പൊസ്തോല പ്രവർത്തനങ്ങൾ 4:34-35 വാക്യങ്ങൾ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്ന സഭാ സമൂഹങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിൽ ആദിമസഭ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11:28-30. സഭയുടെ പ്രബോധനം. സാമൂഹിക നീതിയെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സഭയ്ക്കുള്ള പങ്കിനെക്കുറിച്ചും ഉദ്ബോധിപ്പിക്കുന്ന അപ്പസ്തോലിക പ്രബോധനങ്ങൾ നിരവധിയാണ്. റേരും നവാരും, മാതാവും ഗുരുനാഥയും, ഭൂമിയിൽ സമാധാനം, മാനവ പുരോഗതി തുടങ്ങിയ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിലെല്ലാം ഇത് പ്രതിപാദിക്കുന്നുണ്ട്. സത്യത്തിലും നീതിയിലും സ്നേഹത്തിലും വ്യക്തിസ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ മാനവ പുരോഗതിക്കായി പരിശ്രമിക്കാൻ ഈ രേഖകൾ വഴി സഭ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ ബേസിൽ, വിശുദ്ധ ക്രിസോസ്തം തുടങ്ങി സഭാപിതാക്കന്മാർ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിശക്കുന്നവന്റെയും വസ്ത്രം നഗ്നന്റെയും പാദുകങ്ങൾ നിഷ്പാദുകന്റെയുമാണ് എന്ന് വിശുദ്ധ ബേസിൽ പഠിപ്പിക്കുന്നു. ആവശ്യത്തിലധികമുള്ളതെന്തും നാളേക്ക് കരുതി വച്ചിരിക്കുന്നവ പോലും ആവശ്യക്കാരനുമായി പങ്കുവയ്ക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീട് പണിയുമ്പോൾ ഒരു മുറി ഈശോയ്ക്ക് നീക്കിവെക്കണം. അത് വഴിപ്പോക്കർക്കും ഭവനരഹിതർക്കുമായി തുറന്നിടുകയും വേണം എന്ന് വിശുദ്ധ ക്രിസോസ്തം ഉദ്ബോധിപ്പിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ നാം പുലർത്തേണ്ട ക്രൈസ്തവ മനസ്ഥിതിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾ. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തുന്ന മേഖലകൾ പലതാണ്. 1. അനാഥരും കുടുംബങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരുമായ കുട്ടികളും മുതിർന്നവരും. 2. മക്കളുടെയും ബന്ധുജനങ്ങളുടെയും സാന്നിധ്യമോ സഹായമോ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന വയോവൃദ്ധർ. 3. രോഗികളും മരണാസന്നരും. 4. അംഗവൈകല്യമുള്ളവർ. 5. ബുദ്ധിമാന്ദ്യം വന്നുപോയതിന്റെ പേരിൽ അവഗണിക്കപ്പെട്ടവരും നിരാലംബരുമായവർ. 6. മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവർ. 7. ചൂഷണത്തിനിരയാകുന്ന സ്ത്രീകളും കുട്ടികളും. 8. എയ്ഡ്സ്, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർ. 9. ദരിദ്രരും ഭവനരഹിതരും. 10. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരും നീതി നിഷേധിക്കപ്പെട്ടവരും. 11. യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വേദനിക്കുന്നവർ. 12. ജയിൽവാസികളും ജയിൽ വിമുക്തരും അവരുടെ ആശ്രിതരും. പ്രവർത്തനം 2. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജീവകാരുണ്യ സ്ഥാപനം സന്ദർശിച്ച് അവിടുത്തെ സേവനത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ സുവിശേഷ സന്ദേശത്തിന്റെ വെളിച്ചവുമായി സഭ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. വിവിധ തരത്തിൽ ദുഃഖമനുഭവിക്കുന്നവർക്കായി പ്രത്യേക സ്ഥാപനത്തിന്റെ സംവിധാനങ്ങളും സഭയിലുണ്ട്. അവ സേവനത്തിന്റെ പ്രകാശഗോപുരങ്ങളായി നിലകൊള്ളുന്നു. വൃദ്ധമന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, മാനസിക രോഗികളുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമുള്ള കേന്ദ്രങ്ങൾ, അഗതി മന്ദിരങ്ങൾ, ആശുപത്രികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും വേണ്ടിയുള്ള സംരക്ഷണ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ അവയിൽ ചിലതാണ്. ഇവയിലൂടെ ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസങ്ങളോ സാമ്പത്തിക വേർതിരിവുകളോ കൂടാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരിലും ഈശോയുടെ മുഖം ദർശിച്ച് പരിചരിക്കാനും സഭ ശ്രദ്ധിക്കുന്നു. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് നമുക്കും ഈ രംഗത്ത് സേവനമർപ്പിക്കാൻ സാധിക്കും. ചെറിയ ത്യാഗങ്ങൾ ചെയ്ത് സമാഹരിക്കുന്ന സംഭാവനകൾ നൽകിയും ആതുരാലയങ്ങളും അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളും സന്ദർശിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാം.